ദൈവത്തിന് മഹത്വം. യേശുവിൻ്റെയും അപ്പൊസ്തലന്മാരുടെയും പ്രവർത്തനകാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന മതവിഭാഗങ്ങളിൽ പ്രധാനികളായിരുന്ന പരീശന്മാരെക്കുറിച്ച് ചില വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ നാം നാലാമത്തെ പാഠം അവസാനിപ്പിച്ചത്. മറ്റ് ചില വിഭാഗങ്ങളെക്കുറിച്ച് കൂടി ഈ അഞ്ചാമത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത വിഭാഗമാണ് സദൂക്യർ. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്തിന് 260 വർഷം മുൻപ് ജീവിച്ചിരുന്ന സാദോക് എന്ന ആളാണ് സദൂക്യ മത സ്ഥാപകൻ. അത്യുന്നത ഭരണസമിതിയായിരുന്ന സന്നിധ്രീൻ സംഘത്തിന്റെ തലവനായിരുന്നു ഇദ്ദേഹം. ദാവീദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ മഹാപുരോഹിതനായ സാദോക്കിന്റെ പേരിലാണ് സദൂക്യർ എന്ന നാമം സ്വീകരിച്ചത്. ഇവർ ഉയർന്ന പുരോഹിത വർഗക്കാരും ദേവാലയ കർമ്മങ്ങളിലും ശുശ്രൂഷയിലും ഏർപ്പെട്ടിരുന്നതിനാലും ജനങ്ങളിൽ നിന്നും വേർപെട്ട് ജീവിച്ചിരുന്നവരും ആയിരുന്നു. ഇവർ പരീശന്മാരോട് എതിർത്ത് നിന്നിരുന്നു. അംഗസംഖ്യ വളരെ കുറവായിരുന്നു എങ്കിലും സമ്പത്തും സമൂഹത്തിലുള്ള സ്ഥാനവും ആ കുറവ് പരിഹരിക്കുന്നതായിരുന്നു. ഭരണകക്ഷിയായിരുന്ന ഹെരോദ്യരെ പരീശന്മാർ എതിർത്തപ്പോൾ സദൂക്യർ ഭരണകക്ഷിയോട് ചേർന്ന് നിന്നു. അതിനാൽ ഇവരിൽ അനേകർക്കും പലതവണയും മഹാപുരോഹിത സ്ഥാനം അലങ്കരിക്കുവാൻ അവസരം ലഭിച്ചു. സന്നിധി സംഘത്തിൽ വളരെ സ്വാധീനമുള്ളവരും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ശക്തരുമായിരുന്നു ഇവർ. പരീശന്മാരുടേതിൽ നിന്നും വളരെ വ്യത്യസ്തങ്ങളായ വിശ്വാസ പ്രമാണങ്ങളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. മതസ്ഥാപകനായ സാദോക്ക് തൻ്റെ ഗുരുവായ അന്റോണിയോ സോക്കിയൂസിന്റെ ഉപദേശങ്ങളെ തെറ്റിദ്ധരിച്ച് മനുഷ്യന്റെ ആത്മാവ് മരണത്തോടുകൂടി മരിക്കുകയാണെന്നും പുനരുത്ഥാനമില്ല, ഭാവി ശിക്ഷയില്ല, പ്രതിഫലമില്ല, ദൂതന്മാരോ ഭൂതങ്ങളോ ഇല്ല എന്ന് പഠിപ്പിച്ചു. പ്രതിഫലം ആഗ്രഹിക്കാതെയും ദൈവിക ശിക്ഷയെക്കുറിച്ച് ഭയമില്ലാതെയും ആയിരിക്കണം ദൈവസേവ ചെയ്യേണ്ടതെന്നും ഇദ്ദേഹം പഠിപ്പിച്ചു. പാരമ്പര്യങ്ങളൊന്നും ഇവർ സ്വീകരിച്ചിരുന്നില്ല. ഒന്നും തന്നെ വിധി കൽപ്പിതമല്ല എന്ന് വിശ്വസിച്ചു. പുതിയ നിയമകാലത്തുണ്ടായിരുന്ന സദൂക്യർ പുതിയ നിയമത്തെ നിഷേധിച്ച് പഴയ നിയമത്തെ മാത്രം സ്വീകരിച്ചു. ഈ കൂട്ടരും കർത്താവിനെ ഏർത്തു എന്നു മാത്രമല്ല തന്നെ വാക്കിൽ കൊടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവ് തൻ്റെ വാക്കുകളിലൂടെ ഇവരെ മിണ്ടാതാക്കുകയും ഇവരുടെ ഉപദേശങ്ങളെ സൂക്ഷിച്ചു കൊള്ളുവാൻ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഒരിക്കൽ പൗലോസ് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ വിസ്തരിക്കപ്പെട്ടപ്പോൾ സദൂക്യരും പരീശന്മാരും തമ്മിൽ വാദപ്രതിവാദം നടത്തി തമ്മിലിടഞ്ഞ സംഘം ഛിദ്രിച്ച വിവരം അപ്പസ്തല പ്രവൃത്തികൾ 23 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 70 ശേഷമുള്ള ചരിത്രങ്ങളിൽ സദൂക്യരെ കുറിച്ചുള്ള യാതൊരു അറിവും നമുക്ക് ലഭിക്കുന്നില്ല. അടുത്ത വിഭാഗമാണ് ഹെരോദ്യർ. പലസ്തീൻ നാട് റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ റോമൻ കൈസർ ഹെരോദാവിനെ രാജപദവി കൊടുത്ത് റോമാ ഗവൺമെന്റിന്റെ പ്രതിനിധിയാക്കി വാഴിച്ചിരിക്കുകയായിരുന്നു. അന്യജാതിക്കാർ നിന്റെ മേൽ ഭരണം നടത്തിക്കൂടാ എന്ന് ആവർത്തന പുസ്തകം 17:15 പറയുന്ന മോശയുടെ കൽപ്പന പ്രകാരം റോമാ ഗവൺമെന്റിനെ എതിർത്തവരാണ് യഹൂദന്മാരിൽ അധികവും. എന്നാൽ ഹെരോദാവിന്റെ ഭരണത്തെ ഒരു കൂട്ടം യഹൂദന്മാർ പിന്താങ്ങി. ഇവരാണ് ഹെരോദ്യർ എന്ന് അറിയപ്പെടുന്നത്. ഹെരോദാവിന്റെ ഭരണത്തെ ഇവർ പൂർണമായും പിന്താങ്ങി എന്ന് മാത്രമല്ല പലസ്തീൻ ഹെരോദ്യ ഭരണത്തിന് കീഴിൽ സ്വതന്ത്രമായി തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. യഹൂദ ചരിത്രകാരനായ ജോസീഫസ് ഇവരെ ഹെരോദാവിനെ പോലെ ചിന്തിക്കുന്നവർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ ചിന്താഗതിയിൽ ഹെരോദ്യരും പരീശന്മാരും വിഭിന്നരായിരുന്നു. ഹെരോദ്യർ ഭരണപക്ഷത്തായിരുന്നു എങ്കിൽ പരീശർ പ്രതിപക്ഷത്തായിരുന്നു. അന്യജാതിക്കാർ നിന്റെ മേൽ രാജാവായിക്കൂടാ എന്ന മോശയുടെ കൽപ്പന ബാധകമാകുന്നത് സ്വയം രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ്. എന്നാൽ റോമാ സാമ്രാജ്യം അവരുടെ ആധിപത്യം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ന്യായപ്രമാണത്തിലെ കൽപ്പനയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല എന്ന് ഹെരോദാവ് പ്രഖ്യാപിച്ചു. ഹെരോദാവിന്റെ ഈ നയത്തോട് ഹെരോദ്യർ യോജിച്ചു നിന്നു. വിദേശ ഭരണത്തിന് കീഴിലായിരിക്കുമ്പോൾ സ്വന്തം മതത്തിൻ്റെതല്ല മറിച്ച് ഭരണാധികാരികളുടെ മതാചാരങ്ങളും ചട്ടങ്ങളുമാണ് പാലിക്കേണ്ടതെന്നും ഹെരോദാവ് പ്രഖ്യാപിച്ചു. ഇതും ഹെരോദ്യർക്ക് പ്രമാണമായി തീർന്നു. ഇവരുടെ ഈ നയത്തെയാണ് പുളിച്ച മാവ് എന്ന് കർത്താവ് വിശേഷിപ്പിച്ചത്. പരീശന്മാരെ പോലെയും സദൂക്യരെ പോലെയും ഇവരും കർത്താവിന്റെ ശത്രുക്കൾ ആയിരുന്നു. പരസ്പരം യോജിപ്പില്ലാതിരുന്ന ഈ വിഭിന്ന മതക്കാർ യേശുവിനെ ഉപദ്രവിക്കുവാനായി പലപ്പോഴും ഒരുമിച്ച് കൂടുകയും ചോദ്യങ്ങൾ ചോദിച്ചും മറ്റും കുടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. മത്തായി സുവിശേഷം 22:15-12 വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 12:13-17 വാക്യങ്ങൾ, മർക്കോസ് 8:15, മർക്കോസ് 3:6 എന്നീ ഭാഗങ്ങൾ ഇതിന് തെളിവുകളാണ്. മറ്റൊരു മതവിഭാഗമാണ് എസേന്യർ. BC 2nd century രൂപം കൊണ്ട വിഭാഗമാണ് എസേനിയർ. ന്യായപ്രമാണം അനുസരിക്കാതെ അന്ന് നിലവിലിരുന്ന ഭരണകൂടത്തിനനുസരിച്ചുള്ള മതങ്ങളെ സേവിച്ചു വന്ന ജനത്തോട് വിദ്വേഷം പൂണ്ട് ഒരു കൂട്ടം യഹൂദന്മാർ ആരംഭിച്ച ഒരു ഗ്രൂപ്പാണിത്. വിശുദ്ധ ബൈബിളിൽ ഈ കൂട്ടരെക്കുറിച്ച് സൂചനകളൊന്നും കാണുന്നില്ല. എങ്കിലും ചരിത്രകാരന്മാരായിരുന്ന ജോസീഫസ്, ഫിലോ തുടങ്ങിയവർ ഇവരെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഫിലോയുടെ കണക്കനുസരിച്ച് ഇവരുടെ അംഗസംഖ്യ 4000 ആയിരുന്നു. ന്യായപ്രമാണം കൃത്യമായി ആചരിക്കുന്നതിന് തീരുമാനിച്ചിരുന്ന ഇവർ മതഗ്രന്ഥങ്ങളെ വിശകലനം ചെയ്ത് മതാനുഷ്ഠാനങ്ങളും മറ്റും പഠിപ്പിക്കുന്നതിൽ സമയം ചെലവഴിച്ചു. ശരിക്കും താപസ ജീവിതം നയിച്ചിരുന്ന ഇവർ യഹൂദ സന്യാസിമാരായിരുന്നു. ആത്മാർത്ഥതയുള്ള നല്ല മനുഷ്യനാണ് യഥാർത്ഥ സ്വതന്ത്രൻ എന്ന് ഇവർ പഠിപ്പിച്ചു. ഇവർ സ്വത്തുക്കളെല്ലാം പൊതുവായി കണക്കാക്കി അവിവാഹിതരായി വനാന്തരങ്ങളിൽ താമസിച്ചു. ശുദ്ധി, മൃഗയാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കൽ, അടിമകളെ കൈവശം വയ്ക്കാതിരിക്കൽ, രോഗികളും വൃദ്ധന്മാരുമായ അംഗങ്ങളെ സംരക്ഷിക്കൽ, സത്യം ചെയ്യാതിരിക്കൽ, വ്യവസായം, സൈന്യ സേവനം തുടങ്ങിയവയിൽ ഇടപെടാതിരിക്കൽ തുടങ്ങിയ ഗുണകരമായ ജീവിതം ഇവർ നയിച്ചിരുന്നു. ആരാലും അറിയപ്പെടാതെ ജീവിക്കുവാൻ ആഗ്രഹിച്ചവരായിരുന്നു ഇവർ. സമൂഹത്തിൽ നിന്നും വേർപെട്ട് ഏകാന്ത ജീവിതം നയിച്ച ഇവരിലേക്ക് അനേകർ ആകർഷിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിലെ സാമൂഹ്യ സ്ഥിതി സാധാരണക്കാരന് എത്രമാത്രം അസഹനീയമായിരുന്നു എന്നതിന് ഒരു തെളിവാണ് എസേനിയർ എന്ന് പറയുന്ന ഈ കൂട്ടരുടെ ജീവിതം. അടുത്ത വിഭാഗമാണ് എരിവുകാർ. ഇവർ യഹൂദന്മാരുടെ ഇടയിലെ തീവ്രവാദികളായ ദേശാഭിമാനികളായിരുന്നു. ഇസ്രായേലിന്മേലുള്ള റോമാ സാമ്രാജ്യത്തിന്റെ ആധിപത്യം അവസാനിപ്പിക്കുവാൻ ദൃഢപ്രതിജ്ഞ എടുക്കുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും ചെയ്തു. വരുവാനുള്ള മശിഹ വന്ന് റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് തങ്ങളെ വിടുവിച്ച് തന്റെ രാഷ്ട്രം സ്ഥാപിക്കുമെന്നും ഇവർ വിശ്വസിച്ചു. ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ച് ഇവർ വളരെ ആകാംക്ഷ വെച്ച് പുലർത്തിയിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ മശിഹ എന്ന് തിരിച്ചറിയുവാൻ ഇവർക്കും കഴിഞ്ഞില്ല. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ എരിവുകാരനായ ശിമോൻ ഈ സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് ഊഹിക്കാം. എരിവുകാരുടെ ഇടയിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു തീവ്രവാദി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവരായിരുന്നു കട്ടാരക്കാർ എന്നറിയപ്പെട്ടവർ. ഇവർ വസ്ത്രത്തിന്റെ അടിയിൽ ചെറിയ മാരകായുധങ്ങൾ കരുതി വയ്ക്കുകയും പ്രത്യേകം നോക്കി വച്ചിരിക്കുന്ന ശത്രുവിനെ സന്ദർഭം ലഭിക്കുമ്പോൾ വധിക്കുകയും ചെയ്യുമായിരുന്നു. യഹൂദന്മാരും റോമാക്കാരും തമ്മിൽ യുദ്ധമുണ്ടായ വേളയിൽ ശക്തമായി പോരാടിയവരാണ് ഇക്കൂട്ടർ. AD 52 ഫെലിക്സ് യഹൂദയിലെ ദേശാധിപതിയായിരിക്കുമ്പോൾ കട്ടാരക്കാർ ലഹള ഉണ്ടാക്കിയിരുന്നു. വേറൊരു വിഭാഗക്കാരായിരുന്നു യഹൂദ മതാനുസാരികൾ. പുറജാതികളിൽ നിന്നും യഹൂദ മതം സ്വീകരിച്ചു വന്നവരായിരുന്നു ഇവർ. യഹൂദന്മാർ പ്രവാസത്തിൽ പോയ കാലത്ത് യഹൂദ മതത്തെക്കുറിച്ച് നാനാദേശത്തുമുള്ള ജാതികൾ മനസ്സിലാക്കുകയും അവരോട് ചേരുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. മാത്രമല്ല, പ്രവാചകന്മാർ യഹോവ എല്ലാവരെയും തന്റെ അടുക്കലേക്ക് വിളിക്കുന്നു എന്ന് ഉപദേശിച്ചത് യഹൂദന്മാർ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ യേശുവിന് 300 മുൻപ് മുതൽ തന്നെ യഹൂദന്മാർ അവരുടെ മതത്തിൽ പുറജാതിക്കാരെ ചേർക്കുന്നതിന് ശ്രമിച്ചു തുടങ്ങിയിരുന്നു. യഹൂദ മതാനുസാരികളാകാൻ വരുന്നവർ പരിച്ഛേദനയും യഹൂദന്മാരുടെ ഇടയിൽ നിലവിലിരുന്ന സ്നാനത്താലുള്ള ശുദ്ധീകരണവും പ്രാപിച്ചിരിക്കണമായിരുന്നു. പൗലോസിന്റെ പ്രവർത്തന കാലത്ത് റോമാരാജ്യത്തിലുള്ള എല്ലാ പട്ടണങ്ങളിലും യഹൂദന്മാരെ കൂടാതെ യഹൂദ മതാനുസാരികൾ ധാരാളം ഉണ്ടായിരുന്നു. ഇവർ പലരും പൗലോസിന്റെ പ്രസംഗം കേട്ട് സുവിശേഷം സ്വീകരിച്ചത് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാം. മറ്റൊരു വിഭാഗമാണ് ശമരിയർ. വടക്കേ രാജ്യമായ ഇസ്രായേലിനെ ഹോശയ എന്ന രാജാവ് വാഴുന്ന കാലം. അശൂർ രാജാവ് ഇസ്രായേലിനെ കീഴടക്കി ജനത്തെ പ്രവാസികളായി കൊണ്ടുപോയി എന്ന് മാത്രമല്ല, തൻ്റെ രാജ്യത്തു നിന്നും പുറജാതികളെ കൊണ്ടുവന്ന് ഇസ്രായേലിൽ കുടിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലിൽ ശേഷിച്ചിരുന്നവരും കുടിയേറിപ്പാർത്തവരും തമ്മിൽ കൂടിക്കലർന്നുണ്ടായ സമ്മിശ്ര ജാതിയാണ് ശമരിയർ. യഹൂദന്മാർക്ക് ഇവരോട് ബന്ധമില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഇവർ തമ്മിൽ ശത്രുതയിലും ആയിരുന്നു. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളല്ലാതെ പ്രവാചക പുസ്തകങ്ങളൊന്നും ശമരിയർ സ്വീകരിച്ചിരുന്നില്ല. യഹൂദ മതാചാരങ്ങളെ ശമരിയർ നിഷേധിച്ചിരുന്നു. യഹൂദന്മാരും ശമരിയരും തമ്മിലുള്ള ശത്രുത നിമിത്തമാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ ശമരിയരുടെ പട്ടണത്തിൽ പോകുന്നതിനെ വിലക്കിയത്. എന്നാൽ കർത്താവ് ശമരിയരുടെ അടുക്കൽ ചെന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നു. വളരെയധികം ശമരിയർ യേശുവിൽ വിശ്വസിക്കുവാനും ഇടയായി. പിൽക്കാലത്ത് ഫിലിപ്പോസ് അവിടെ സുവിശേഷവുമായി എത്തിയതും ശമരിയർ ദൈവവചനം കൈക്കൊണ്ടതും പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. പത്രോസും യോഹന്നാനും അവിടെ ചെന്നിരുന്നതായും കാണുന്നു. ഇനി ശാസ്ത്രിമാരെ കുറിച്ച് അല്പമായി ചിന്തിക്കാം. വേദഗ്രന്ഥങ്ങളും ന്യായപ്രമാണങ്ങളും പകർത്തി എഴുതുന്നത് തൊഴിലായി സ്വീകരിച്ചിരുന്നവരാണ് ശാസ്ത്രിമാർ. ന്യായശാസ്ത്രിമാർ എന്നും ഇവർ അറിയപ്പെട്ടിരുന്നു. ഇവർ ന്യായപ്രമാണം വ്യാഖ്യാനിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ശാസ്ത്രി ആകണമെങ്കിൽ പല സംവത്സരങ്ങൾ ഒരു ന്യായശാസ്ത്രിയുടെ കീഴിൽ ശിഷ്യനായിരിക്കേണ്ടിയിരുന്നു. ശാസ്ത്രിമാരുടെ സംഘത്താൽ പരീക്ഷിക്കപ്പെട്ട് വിജയിച്ചാൽ അവന്റെ മേൽ കൈവച്ച് ശാസ്ത്രിമാരുടെ പീഠത്തിലേക്ക് പോകുവാൻ അനുവാദം നൽകുകയും താക്കോലും എഴുത്തു പലകയും അവൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും. ശിഷ്യന്മാരിൽ നിന്ന് ലഭിച്ചിരുന്ന കാഴ്ചകൾ ഉപജീവനത്തിനായി ഇവർ ഉപയോഗിച്ചിരുന്നു. ഇവർ ന്യായാധിപന്മാരും ഉപദേഷ്ടാക്കന്മാരും ആയിരുന്നു. പഴയ നിയമ കാലഘട്ടത്തിലെ ഒരു വലിയ ശാസ്ത്രിയായിരുന്നു യസ്ര. പുതിയ നിയമത്തിലെ ശാസ്ത്രിമാരും പരീശന്മാരെ പോലെ പ്രമാണം തെറ്റി നടന്നവരാണ്. ഇവരും യേശുവിനെ എതിർത്തവരാണ്. കർത്താവ് ഇവരെയും ശാസിച്ചിട്ടുണ്ട്. ഇവരിൽ ചിലർ സന്നിധി സംഘത്തിൽ അംഗങ്ങളായിരുന്നിട്ടുണ്ട്. കർത്താവിനെ ക്രൂശിക്കുവാൻ ഇവരും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവർ അപ്പോസ്തലന്മാരായ പത്രോസിനെയും യോഹന്നാനെയും പീഡിപ്പിക്കുന്നതിന് വഹിച്ച പങ്ക് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിലും സ്തേഫാനോസിനെ കൊല ചെയ്യുന്നതിന് ഇവർ വഹിച്ച പങ്ക് അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിലും കാണുന്നു. ശാസ്ത്രിമാരിൽ ചിലർ കർത്താവിനെ സ്വീകരിച്ചതായും തിരുവചനത്തിൽ കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 8:19. യഹൂദന്മാരുടെ ഇടയിലെ മറ്റൊരു കൂട്ടരായിരുന്നു റബ്ബിമാർ. റബി എന്ന സ്ഥാനം നൽകിയിരുന്നത് സന്നിധി സംഘമായിരുന്നു. ഗുരു അഥവാ കർത്താവ് എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. റബി, റബ്ബ്, റബൂനി എന്നീ മൂന്ന് പേരുകളും ഒന്നു തന്നെയാണ്. ഒരു പ്രത്യേക സമ്മേളനത്തിൽ വെച്ച് പഠിപ്പിക്കുന്നതിനുള്ള അധികാരപത്രം നൽകിക്കൊണ്ടാണ് ഈ സ്ഥാനം നൽകിയിരുന്നത്. റബ്ബിമാർ പ്രതിഫലം വാങ്ങാതെ ന്യായപ്രമാണം പഠിപ്പിക്കണം എന്നുള്ളത് നിയമമായിരുന്നു. അവർ തൊഴിൽ ചെയ്തായിരുന്നു ജീവിക്കേണ്ടിയിരുന്നത്. യേശു ക്രിസ്തുവിനെ ഈ പദത്താൽ സംബോധന ചെയ്തിരുന്നു. അവസാനമായി സന്നിധി സംഘത്തെ കുറിച്ചുകൂടി അല്പമായി മനസ്സിലാക്കാം. ക്രിസ്തുവിന് 200 വർഷം മുൻപാണ് യഹൂദന്മാരുടെ ഇടയിലെ പരമോന്നത കോടതിയായിരുന്ന സന്നിധി സംഘം ആരംഭിച്ചത്. സിറിയൻ ചക്രവർത്തിയായിരുന്ന അന്ത്യോക്യസ് എപ്പിപാനസിനെതിരെ ഗറില്ല യുദ്ധത്തിലൂടെ യെരുശലേം വീണ്ടെടുത്ത മക്കാബിയസ് എന്ന ആളാണ് ഈ സംഘത്തിന്റെ സ്ഥാപകൻ. മൂപ്പന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഉൾപ്പെടെ 70 അംഗങ്ങളടങ്ങിയ സംഘത്തിന്റെ അധ്യക്ഷൻ മഹാപുരോഹിതനായിരുന്നു. അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയല്ലായിരുന്നു, നിയമിക്കുകയായിരുന്നു. രാഷ്ട്രീയവും മതപരവുമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ സംഘത്തിന് അധികാരമുണ്ടായിരുന്നു. എന്നാൽ പലസ്തീൻ റോമാ സാമ്രാജ്യത്തിന്റെ ഭരണത്തിൻ കീഴിൽ വന്നതോടെ വധശിക്ഷ നടപ്പാക്കുവാൻ ഗവൺമെന്റിന്റെ അനുവാദം വേണമായിരുന്നു. എന്നാൽ ഈ അനുവാദം സ്വാഭാവികമായി തന്നെ അവർക്ക് ലഭിച്ചിരുന്നു. കുറ്റവാളിയെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവരുവാൻ കൽപ്പന കൊടുക്കുവാനുള്ള അധികാരം സംഘത്തിനുണ്ടായിരുന്നു. കുറ്റവാളിയെ തരംതാണ വസ്ത്രം ധരിപ്പിച്ചാണ് ന്യായാധിപ സംഘത്തിന് മുൻപിൽ ഹാജരാക്കിയിരുന്നത്. വാദിക്കും പ്രതിക്കുമായി സാക്ഷികൾ മൊഴി കൊടുക്കുമായിരുന്നു. വധശിക്ഷ നടപ്പിൽ വരുത്തുവാൻ 2/3 വോട്ടിന്റെ ഭൂരിപക്ഷം ആവശ്യമായിരുന്നു. മറ്റുള്ള എല്ലാ കേസുകളും കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിച്ചിരുന്നു. കർത്താവിനെ വിസ്തരിച്ച സന്നിധി സംഘത്തിന്റെ അധ്യക്ഷൻ മഹാപുരോഹിതനായ കയ്യാഫാവ് ആയിരുന്നു എന്നുള്ളത് സുവിശേഷങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. അപ്പൊസ്തലനായ പൗലോസ് വിസ്തരിക്കപ്പെട്ടപ്പോൾ അധ്യക്ഷൻ മഹാപുരോഹിതനായ അനന്യാസ് ആയിരുന്നു എന്ന് അപ്പൊസ്തല പ്രവൃത്തികൾ 23:2 കാണുന്നു. പത്രോസ്, യോഹന്നാൻ, സ്തേഫാനോസ് മുതലായവരും ഈ സംഘത്തിന്റെ മുൻപിൽ വിസ്തരിക്കപ്പെട്ടവരാണ്. പ്രിയ സ്നേഹിതരെ, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ എളിയ തോതിൽ നാം മനസ്സിലാക്കി. അടുത്ത ക്ലാസ്സിൽ നാം പഠിക്കുന്ന ഭാഗങ്ങൾ 6, 7, 8 എന്നീ അധ്യായങ്ങളായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.